പ്രഭാഷകന്റെ പുസ്തകം 47 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവനുശേഷം ദാവീദിന്റെ നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തി സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു. അവൻ കോലാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ കരടികളുമായും കളിയാടി. അവൻ യൗവനത്തിൽ കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തില്ലേ? ആ മല്ലനെ കൊന്ന് അവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ? അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു. തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവന്റെ വലത്തുവരം ശക്തമാക്കി. 10,000 മേൽ വിജയം വരിച്ചവനെന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചു. കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചു മാറ്റി. എതിരാളികളായ ഫിലിസ്ത്യരെ അവൻ നശിപ്പിച്ചു. ഇന്നും അവർ ശക്തിയേറ്റവരായി കഴിയുന്നു. തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതിന് മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു. അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു. അവർ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി. കർത്താവ് അവന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്ക് ഉറപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് അവന് രാജ്യത്വവും ഇസ്രയേലിൽ മഹത്വത്തിന്റെ സിംഹാസനവും ഉടമ്പടി വഴി നൽകി. ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി. അവൻ നിമിത്തം പുത്രന്റെ ജീവിതം സുരക്ഷിതമായി. സോളമന്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു. ദൈവം അവന് എല്ലായിടത്തും സമാധാനം നൽകി. അവിടുത്തെ നാമത്തിൽ അവനൊരു ആലയം നിർമ്മിച്ചു. എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കി. യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു. നിന്റെ വിജ്ഞാനം നദി പോലെ കവിഞ്ഞൊഴുകി. നിന്റെ ജ്ഞാനം ലോകമാസകളും വ്യാപിച്ചു. അതിനെ നീ ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചു. നിന്റെ പ്രശസ്തി വിദൂരദ്വീപുകളിലെത്തി. സമാധാനപൂർണമായ ഭരണ നിമിത്തം നീ പ്രിയങ്കരനായി. നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി. അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി. നിന്റെ സൽകീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി. സന്തതി പരമ്പരയെ മലിനമാക്കി. അവരെ ക്രോധത്തിനിരയാക്കി. നിന്റെ കോശത്വം അവർക്ക് ദുഃഖകാരണമായി. അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു. എഫ്രയീമിൽ നിന്ന് ഉദ്ധിതമായ ഒരു രാജ്യം ഉയർന്നു വന്നു. കർത്താവ് ഒരിക്കലും കാരുണ്യം ഇടുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല. അവിടുന്ന് താൻ തിരഞ്ഞെടുത്തവന്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവന്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല. അതിനാൽ യാക്കോബിന് ഒരു ഗണത്തെയും ദാവീദിന്റെ വംശത്തിൽ ഒരു സന്തതിയെയും അവശേഷിപ്പിച്ചു. സോളമൻ പിതാക്കന്മാരോട് ചേർന്നു. അവന്റെ സന്തതികളിൽ ഒരുവൻ സ്ഥാനമേറ്റു. വിഡ്ഢിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലെത്തവനുമായ റെഹോബാവാമിന്റെ ഭരണം ജനങ്ങളുടെ കലാപത്തിന് കാരണമായി. നേബാത്തിന്റെ പുത്രൻ ജെറോബാമും ഇസ്രയേലിനെ തിന്മയിലേക്ക് നയിച്ചു. എഫ്രയീമിനെ പാപമാർഗത്തിൽ നടത്തി. സ്വദേശത്തു നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ പാപത്തിൽ മുഴുകി. തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു. അനന്തരം പ്രവാചകനായി ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി. അവന്റെ തീക്ഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി. കർത്താവിന്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു. മൂന്ന് പ്രാവശ്യം അഗ്നി ഇറക്കി. ഏലിയ, അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ! അത്തരം പ്രവൃത്തിയുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട്? അത്യുന്നതന്റെ വാക്കൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു. നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കുകയും ചെയ്തു. നീ സീനായിൽ വെച്ച് ഭീഷണികളും ഹോറേബിൽ വെച്ച് പ്രതികാരത്തിന്റെ വിധികളും ശ്രവിച്ചു. ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു. ആശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സമൂഹിക്കപ്പെട്ടത്. ദൈവത്തിന്റെ കോപം ആളിക്കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിന്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിന്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും. ചുഴലിക്കാറ്റ് എലീശായെ വലയം ചെയ്തു. എലീശായിൽ അവന്റെ ചൈതന്യം നിറഞ്ഞു. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല. ആരും അവനെ കീഴടക്കിയില്ല. ഒന്നും അവനെ ദുസ്സാധ്യമായിരുന്നില്ല. മരിച്ചിട്ടും അവൻ പ്രവചിച്ചു. ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഇതെല്ലാം കണ്ടിട്ടും ജനം അനുദപിച്ചില്ല. പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല. സ്വദേശത്തു നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അവർ ഭൂമിയിലെങ്ങും ചിതറി. ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ അവശേഷിച്ചു. ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു. മറ്റുള്ളവർ പാപത്തിൽ മുഴുകി. ഹെസക്കിയ തന്റെ നഗരം മതിൽ കെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു. അവൻ ഇരുമ്പ് കൊണ്ട് പാറ തുറന്നു. കുളങ്ങൾ കുഴിച്ചു. അവന്റെ നാടുകളിൽ സെന്നാഖെരീബ് രാജ്യം ആക്രമിക്കുകയും റബ്ഷക്കയെ അയക്കുകയും ചെയ്തു. അവൻ സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കി. അപ്പോൾ ജനത്തിന്റെ ഹൃദയം കുലുങ്ങി. കരങ്ങൾ വിറച്ചു. ഈറ്റു നോവെടുത്ത സ്ത്രീയെ പോലെ അവർ കഠിന വ്യഥ അനുഭവിച്ചു. അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തൽക്ഷണം ശ്രവിക്കുകയും യെശയ്യാ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവ് സിറിയക്കാരുടെ പാളയം തകർത്തു. അവിടുത്തെ ദൂതൻ അവരെ മായിച്ചു കളഞ്ഞു. എന്തെന്നാൽ ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചു. ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടുകൂടിയവനുമായ യെശയ്യാ പ്രവാചന്റെ പ്രബോധനമനുസരിച്ച് അവൻ തന്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. അവന്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു. അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു. ആത്മാവിന്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചുകൊണ്ടിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അവൻ വെളിപ്പെടുത്തി. വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ട് പോലെ പരിമളപൂരിതമാണ് ജോസിയായുടെ സ്മരണ. നാവിന് തേൻ പോലെയും വീഞ്ഞു സൽക്കാരത്തിൽ സംഗീതം പോലെയുമാണ് അത്. ഉത്തമ മാർഗത്തിൽ അവൻ ചരിച്ചു. ജനത്തെ മാനസാന്തരപ്പെടുത്തി. പാപത്തിന്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞു. അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു. ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. ദാവീദ്, ഹെസക്കിയ, ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി. അത്യുന്നതന്റെ നിയമം അവർ നിരസിച്ചു. അങ്ങനെ യൂത രാജവംശം അസ്തമിച്ചു. അവർ അധികാരം മറ്റുള്ളവർക്ക് അടിയറ വച്ചു. തങ്ങളുടെ മഹത്വം അന്യജനതയ്ക്കും. ജെറമിയ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മന്ദിര സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിനെ തീ വെച്ചു. അതിന്റെ തെരുവുകൾ ശൂന്യമാക്കി. പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജെറമിയ. അവനെ അവർ പീഡിപ്പിച്ചു. കെരൂബുകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ഹെസക്കിയേൽ ദർശിച്ചു. ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റയച്ചു, നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തു. 12 പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ. അവർ യാക്കോബിന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു. സെറുബ്ബാബേലിന്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കും? വലത്തുകയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ. യഹോസാദാക്കിന്റെ പുത്രനായ യോശുവയും അങ്ങനെ തന്നെ. അവർ തങ്ങളുടെ നാടുകളിൽ ആലയം പണിതു, കർത്താവിന്റെ നിത്യമഹത്വത്തിന് വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തി. നെഹമ്യയുടെ സ്മരണയും ശാശ്വതമാണ്. അവൻ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പടുത്തുയർത്തി, വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു. ഹാനോക്കിന് തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല. അവൻ ഭൂമിയിൽ നിന്ന് സമ്മോഹിക്കപ്പെട്ടു. ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല. അവന്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു. ക്ഷേമം സേത്തും ബഹുമാനിതരാണ്. സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ആദവും. ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ശിമിയോൻ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു. അവൻ ദേവാലയം പുതുക്കി പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു. ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അവൻ അടിസ്ഥാനമിട്ടു. അവന്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായൊരു ജലസംഭരണി കുഴിച്ചു. ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടി. അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. ശ്രീകോവിലിന് പുറത്തു വരുന്ന അവനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ്. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ, ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ, അത്തന്നതിന്റെ ആലയത്തിന് മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെ, തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെ, വസന്തത്തിൽ പനിനീർ പൂ പോലെ, നീർച്ചാഴിനരികെ നിൽക്കുന്ന ലില്ലി പോലെ, വേനൽക്കാലത്ത് ലെബാനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പ് പോലെ, ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ, രത്നഖചിതമായ സ്വർണത്തളിയ പോലെ, കായ്ച്ചു നിൽക്കുന്ന ഒലിവു മരം പോലെ, മേഘം ഒരുമുന്ന ദേവദാരു പോലെ അവൻ പ്രശോഭിച്ചു. അവൻ മഹിമേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാരഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ചു. വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി. അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു. പൂമാല പോലെ സഹോദരന്മാർ അവനെ ചുറ്റി നിന്നു. അവനവരുടെ മധ്യേ ഈന്തപ്പനകളാൽ വലയിതമായ ലെബാനോന്റെ ഇളം ദേവദാരു പോലെ ശോഭിച്ചു. അഹറോന്റെ പുത്രന്മാർ തങ്ങളുടെ സർവവിഭൂഷകളോടുകൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിൽ ഏന്തി. ഇസ്രയേൽ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നു ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തനെ കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധിരാജനുമായ അത്യുന്നതനും പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കി. അഹറോന്റെ പുത്രന്മാർ ആർത്തുവിളിക്കുകയും ലോഹനിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തു. അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടി അവർ ഉച്ചഘോഷം മുഴക്കി. ഉടനെ ജനൻ അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിനെ സാഷ്ടാംഗം വീണു. ഗായകർ അവിടുത്തെ ശ്രുതിമധുരമായി സ്തുതിച്ചു പാടി കർത്താവിന്റെ ആരാധനാക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ശിമയോൻ ഇറങ്ങി വന്ന് ഇസ്രയേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തി. അത്യുന്നതന്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു. എല്ലായിടത്തും മൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിന്റെയും ദൈവത്തെ വാഴ്ത്തുക. അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവകാലങ്ങളിലേതുപോലെ ഇസ്രയേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ. രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു. മൂന്നാമത്തേത് ജനതയെ അല്ല. സെയർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്തീനും ഷേക്കേമിലെ മൂഢജനതയും. വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ജെറുസലേമിലെ എലയാസറിന്റെ മകൻ സീറാക്കിന്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയഗാഥത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണിത്. ഇക്കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതർ, അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും, അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും. കർത്താവിന്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത്. കർത്താവും രാജാവുമായവനെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എന്റെ രക്ഷകനും ദൈവവുമായി അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തിന് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് എന്റെ സംരക്ഷകനും സഹായകനുമായിരുന്നു. അവിടുന്ന് എന്റെ ശരീരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും പരദോഷകന്റെ വലയിൽ നിന്നും വ്യാജം പറയുന്ന എന്റെ ചുണ്ടുകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും ചെയ്തു. എന്നെ വലയം ചെയ്തവർക്കെതിരെ അവിടുന്ന് എന്നെ സഹായിച്ചു. എന്നെ വിഴുങ്ങാൻ പകയോടെ കാത്തിരുന്നവരിൽ നിന്ന് എന്റെ ജീവനെ വേട്ടയാടിയവരുടെ ഞാൻ സഹിച്ച നിരവധി പീഡനങ്ങളിൽ നിന്ന് അങ്ങയുടെ കാരുണ്യാതിരേകവും നാമത്തിന്റെ മഹത്വവും എന്നെ മോചിപ്പിച്ചു. ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റുവരിഞ്ഞ അഗ്നിയിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. പാതാളത്തിന്റെ അടിത്തട്ടിൽ നിന്ന്, അശുദ്ധിയും വഞ്ചനയും നിറഞ്ഞ നാവിൽ നിന്ന്, രാജാവിനോട് ദൂഷണം പറയുന്ന അനീതി നിറഞ്ഞ നാവിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഞാൻ മരണത്തോടടുത്തു. എന്റെ ജീവൻ പാതാളത്തിന്റെ അഗാധത്തെ സമീപിച്ചു. എല്ലാ വശത്തു നിന്ന് അവരെന്നെ വലയം ചെയ്തു. എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ല. മനുഷ്യരുടെ സഹായത്തിന് വേണ്ടി ഞാൻ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. കർത്താവേ, അപ്പോൾ ഞാൻ അങ്ങയുടെ കാരുണ്യ അനുസ്മരിച്ചു. പണ്ട് മുതലുള്ള അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ശത്രുകരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്ന് എന്റെ പ്രാർത്ഥന ഉയർന്നു. മരണത്തിൽ നിന്ന് മോചനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു. ക്ലേശകാലങ്ങളിൽ അഹങ്കാരിയുടെ മധ്യേ ഞാൻ നിരാശ്രയനായി നിന്നപ്പോൾ, എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് എന്റെ നാഥനും പിതാവുമായ കർത്താവിനോട് കേണപേക്ഷിച്ചു. അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. അങ്ങേക്ക് ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിക്കും. എന്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിച്ചു. അവിടുന്ന് എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്തുതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കും. കർത്താവിന്റെ നാമത്തെ ഞാൻ വാഴ്ത്തും. യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പേ ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനത്തിന് വേണ്ടി ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. ദേവാലയത്തിന് മുമ്പിൽ അവൾക്ക് വേണ്ടി ഞാൻ യാചിച്ചു. അവസാനം വരെ ഞാൻ അവളെ തേടും. മുന്തിരി പുഷ്പിക്കുന്നത് മുതൽ പഴുക്കുന്നത് വരെ എന്റെ ഹൃദയം അവളിൽ ആനന്ദിച്ചു. ഞാൻ നേരിയ പാതയിൽ ചരിച്ചു. യവനം മുതൽ ഞാൻ അവളുടെ കാലടികളെ പിന്തുടർന്നു. അല്പം ശ്രദ്ധിച്ചതേയുള്ളൂ എനിക്ക് അവളെ ലഭിച്ചു. ധാരാളം പ്രബോധനങ്ങൾ ലഭിച്ചു. അതിൽ ഞാൻ മുന്നേറി. എനിക്ക് ജ്ഞാനം നൽകിയവനെ ഞാൻ മഹത്വപ്പെടുത്തും. ജ്ഞാനത്തിനൊത്ത് ജീവിക്കാൻ ഞാൻ ഉറച്ചു. നന്മയ്ക്ക് വേണ്ടി ഞാൻ തീക്ഷ്ണമായി ഉത്സാഹിച്ചു. ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല. ജ്ഞാന തൃഷ്ണ എന്നിൽ ജ്വലിച്ചു. ഞാൻ നിഷ്ഠയോടെ പെരുമാറി. ഞാൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി. അവളെ കുറിച്ചുള്ള എന്റെ അജ്ഞതയെ പ്രതിഫലിപ്പിച്ചു. ഞാൻ എന്റെ ഹൃദയം അവളിലേക്ക് തിരിച്ചു. ശുദ്ധീകരണത്തിലൂടെ ഞാൻ അവളെ കണ്ടെത്തി. ആരംഭം മുതലേ അവളിൽ നിന്ന് ഞാൻ അറിവ് നേടി. ഞാൻ ഉപേക്ഷിക്കപ്പെടുകയില്ല. അവളെ അന്വേഷിക്കുന്നതിന് ഞാൻ ആവേശം കൊണ്ടു. എനിക്കൊരു നിധി കൈവന്നു. കർത്താവ് എനിക്കൊരു നാവ് നൽകി. അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. അറിവ് ലഭിച്ചിട്ടില്ലാത്തവൻ എന്റെ അടുക്കൽ വരട്ടെ. അവരെന്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാഹം ശമിപ്പിക്കാത്തത് എന്തുകൊണ്ട്? ഞാൻ വിളിച്ചു പറഞ്ഞു, സൗജന്യമായി അവളെ നേടുക. അവളുടെ മുഖത്തിന് കഴുത്ത് ചായ്ച്ചു കൊടുക്കുക. പ്രബോധനം സ്വീകരിക്കുക. അത് സമീപത്ത് തന്നെയുണ്ട്. ഞാൻ കുറച്ചേ അധ്വാനിച്ചുള്ളൂ. എനിക്ക് ഏറെ വിശ്രമം കിട്ടി. വന്നു കാണുവീൻ. വെള്ളി മുടക്കി വിദ്യ നേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാം. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ. അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ. നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുവേൻ. യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാന്നു ബാറിക്കുമോർ.
തന്റെ സ്തുതികളാൽ ആകാശം ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന പരമാവനായ ദൈവം തുടരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. പ്രിയ ദൈവത്തിന്റെ ദിനത്തിന്റെ നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗഹൃദത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചകളിൽ നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും നമ്മുടെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിക്കുന്നു. ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹീതമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന സർവശക്തനെ വീണ്ടും ജീവിത സ്ഥലങ്ങൾ ഒരുമിച്ച് കൂടി നമുക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും ആ ദൈവത്തിന്റെ കൃപയുടെ പണനം കീഴിൽ നമുക്ക് ഒരുമിച്ച് ശരണ പ്രാപിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയില് സജീവമായിട്ട് നേതൃത്വം നൽകുന്ന ഭദ്രാസ്ത്രാപുലി പക്ഷേ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ടുവിടില്ല. അദ്ദേഹം യാത്രയിലാണ്. പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിൽ നേരത്തെ ഓർക്കുകയും സഹതാശ്വസിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹ ആദര ബഹുമാനോടുകൂടി ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ സന്തോഷ് ജോഷുവാച്ചനെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നിരന്തരം സംബന്ധിക്കുന്ന ഭദ്രാസനത്തിന്റെ അകത്തും പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആത്മാർത്ഥമായിട്ടും ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. നമുക്ക് ചേർന്ന സുവിശേഷ ജീവിതത്തിലെ ഗീതം ആലോചിക്കാം. വളരെ സുപരിചിതമായ ഗീതം 70-ാമത്തെ സുവിശേഷ ജീവിതത്തിലെ 70-ാമത്തെ ഗീതം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തി വേണമേ. എന്റെ ഹിതം പോലെയല്ലേ എന്റെ പിതാവ് എന്നെ പോലെ. പലപ്പോഴും ഈ ലോകയാത്ര നമ്മൾ ജീവിക്കുമ്പോഴ് നമ്മുടെ ആ യാത്രയ്ക്ക് വിഭിന്നമായി ചില സംഗതികളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് നിരാശയും ദുഃഖവും തോന്നാറുണ്ട്. നമ്മൾ നടക്കുന്ന വഴികളിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച് അതിൽ കൂടി നടക്കുന്ന പല വഴികളിലും നമുക്ക് വിഘ്നം നേരിടുമ്പോൾ ഈ നിരാശ ഉണ്ടാകാത്തതിന്റെ പലപ്പോഴും കാരണം പലപ്പോഴും നമ്മൾ പ്രയാണം ചെയ്യുന്ന വഴികൾ നമ്മുടേതല്ല. ദൈവത്തിന്റെ വഴിയിൽ കൂടി യാത്ര ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും സന്തോഷവും സമാധാനവും അനുഗ്രഹവും അഥവാ എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഉണ്ടായെങ്കിൽ പോലും മനസ്സിന് ധൈര്യം നൽകുന്ന സാധ്യത ഉളവാകുന്നത് ദൈവത്തിന്റെ പാതയിൽ നടക്കുമ്പോഴാണ്. പലപ്പോഴും നമ്മുടെ പാതയിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസം. അതുകൊണ്ടാണ് നമ്മൾ ഈ പാട്ടുകാരെ പറയുന്നത്, കർത്താവേ എന്റെ ഹിതം പോലെയല്ല പിതാവേ അങ്ങയുടെ ഹിതം പോലെ നടപ്പാൻ തക്കവണ്ണം എന്റെ വഴികൾക്ക് അവിടുന്ന് വെളിച്ചവും വഴികാട്ടിയാവണമേ. വളരെ അർത്ഥപൂർണമായ ഈ ഗീത ദൈവസന്നിധിയിൽ നമുക്ക് വീണ്ടും ധ്യാനാത്മകമായി സമർപ്പിക്കാം. നിന്റെ ഗീതം പോലെ നിത്യം നാടത്തിടുകയല്ലേ ഇടനാകേ ഇഹ യോനി
എല്ലാവരും സത്യ അറിവിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവനായ സകലത്തിന്റെ ഉടയവനും സർവശക്തനുമായ കർത്താവേ, നിന്റെ ദൈവീക വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് തുറന്നു തരണമേ. നിന്റെ ദൃവിഷത്തിന്റെ കാരണം ഞങ്ങളുടെ ബോധത്തിന്റെ ഉള്ളിൽ നീ വെളിപ്പെടുത്തണമേ. നിന്റെ കർണകളുടെ അടുക്കിലേക്ക് ഞങ്ങളുടെ ഉത്കണ്ഠകളെ ഉയർത്തേണം. നീ ദുഷ്പ്രവൃത്തിക്കാർക്ക് നിർബന്ധിക്കുന്നതായ വികാരത്ത് ഞങ്ങളെ അസുഖപ്പെടാതിരിക്കാനായിട്ട് പാപത്തിന്റെ വേറൊരു പേരിനെ ഞങ്ങളിൽ നിന്നും ചുവടെ പറിച്ചു കളയണമേ. അതിന്റെ ഫലങ്ങളെ ഉതിർത്ത് കളയുകയും അതിന്റെ കൊമ്പുകളെ ഉണക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിന്നോട് പാപം ചെയ്യാതിരിക്കാനായിട്ട് നിന്നെയുള്ള ഭയഭക്തിയുടെ ഭാരം ഞങ്ങളുടെ മേൽ വയ്ക്കണമേ. നിന്റെ ദൃഷ്ടത്തിന് പ്രീതിയുള്ളതായ വെടിപ്പുള്ള പ്രാർത്ഥന ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഘാതത്തിൽ നിന്നും നിന്നെ വിളിപ്പാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. നിനക്ക് ഇഷ്ടമുള്ള അറിവ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉദിപ്പിക്കണമേ. ഞങ്ങളുടെ നടപടികളുടെ ഉദാസീനത മൂലം ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളിൽ നിന്നും കഴുകപ്പെടുവാനായിട്ട് ചൂടുള്ള കണ്ണുനീരുകളുടെ ഉറവ ഞങ്ങളുടെ ഹൃദയത്തിൽ തുറക്കണമേ. ജീവൻ നൽകുന്ന നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും നിന്നിൽ സന്തോഷിപ്പാനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നെ സ്തോത്രം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആയത് ഇപ്പോഴും അല്ല ഇപ്പോഴും എന്ന് വന്നേക്കും തന്നെ ആമീൻ.
ഉള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു ബുധനാഴ്ച കൂടെ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ശരീരം കൊണ്ട് വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും മനസ്സുകൊണ്ട് കർത്താവിന്റെ പ്രാർത്ഥനകൾ നിർമ്മിച്ചിരുന്ന ദൈവത്തെ സ്തുതിപ്പാനും ധന്യവാദ വചന കേൾപ്പാനും ഒക്കെ അവസരം നമ്മുടെ ദൈവത്തെ വാഴ്ത്തുകയും വന്നിക്കുകയും ചെയ്യാം. മാസകലുഷിതമായി ലോകത്ത് അല്പം മാറി വേർപെട്ടിരുന്നുകൊണ്ട് ശാന്തമായി ദൈവസ്നേഹത്തിന്റെ നറുമണം നുകരുകണ്ടപ്പോണം ദൈവം തന്ന വലിയ ധന്യമാർന്ന നിമിഷത്തെ നമുക്ക് വീണ്ടും വിധിക്കാം. പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ നിറഞ്ഞ ലോകത്ത് ദൈവം നമ്മൾ ഓരോ നിമിഷവും കരുതുകയും വഴി നടത്തുകയും ഒക്കെ ചെയ്യുന്ന ദൈവത്തിന്റെ ആർദ്രമായ സ്നേഹത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. എല്ലാവരെയും വളരെ സ്നേഹാദരവോടുകൂടി ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് വീണ്ടും സ്വാഗതം ആശംസിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയും മലങ്കര സഭയില് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത രണ്ട് പിതാക്കന്മാരെ ഓർക്കുന്ന ദിനങ്ങളായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഗോവയിൽ കബറടങ്ങിയിരിക്കുന്ന അൾവാൻ ജൂലിയോസ് തിരുമേനിയുടെ മെത്രാപ്പോലിസ്കാരുടെ ഓർമ്മയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ബുധനാഴ്ച മലങ്കര സഭയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ശ്രേഷ്ഠ പിതാവാണ് അൾവാരി മാർ ജൂലിയോസ് തിരുമേനി. അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഒരു പക്ഷെ വളർന്നു പറയാം. അദ്ദേഹം കത്തോലിക്ക സഭയിൽ ജീവിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ഭാരതത്തിൽ വന്ന് മലങ്കര സഭയുടെ വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ മനസ്സിലാക്കിയപ്പോഴ് ഈ സഭയിലേക്ക് ഒരുവാൻ തക്കവണ്ണം താല്പര്യം കാണിക്കുകയും അങ്ങനെ ഈ സഭയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് മാറ്റപ്പെടുകയും ചെയ്തു. ദൈവത്തിന്റെ സാന്നിധ്യവും പ്രാർത്ഥന ജീവിതവും ഒക്കെ ബാക്കി കേരളത്തിൽ പ്രത്യേകിച്ച് ഗോവ ചുറ്റുവായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും ഒരുപാട് സഭയ്ക്ക് ആത്മീയ ഉണർവ് വരുവാൻ കോണം സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ കത്തോലിക്ക സഭയിൽ നിന്ന് മലങ്കര സഭയിലേക്ക് മാറ്റപ്പെട്ട പിതാവായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പൂർവ്വസഭകളിൽ നിന്ന് ഒരുപാട് പീഡനയും ഒരുപാട് നൊമ്പലുകളും വേദനകളും അസ്വസ്ഥതകളും ഒക്കെയും അദ്ദേഹം അനുഭവിച്ചിട്ടുള്ളതായിട്ട് ജീവിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര നൊമ്പലുകളുടെ പ്രയാസങ്ങളുടെ മധ്യത്തിലാണ് ഈ സഭയിൽ അദ്ദേഹം കടന്നു വരികയും ഈ വിശ്വാസം പഠിക്കുകയും അതനുസരിച്ച് നിഷ്ഠയോടുകൂടി ജീവിക്കാമെന്നൊക്കെ ഇടയായത്. ഇന്ന് ഗോവയില് ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് ആ പിതാവിന്റെ കബറടങ്ങം മാറ്റപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അവിടെ സന്ദർശിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും വലിയ പെരുന്നാളായിട്ടാണ് അവിടെ കൊണ്ടാടുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുന്ന 28-ാം തീയതിയായിരുന്നു മലങ്കര സഭയ്ക്ക് ബാക്കി ലോകത്ത് ഒരു ശ്രേഷ്ഠമായ മുഖം കാണിച്ചു കൊടുക്കുന്ന തക്കവണ്ണം എത്തിച്ച ഭാഗ്യ സ്മരണാഹരണനായ ഡോക്ടർ ഫിലിപ്പ് മാർ തിയോഫിലിസ് തിരുമേനിയുടെ ഓർമ്മ. അദ്ദേഹം ആലോചന കൃഷ്ണമുരാമെന്നറിയാം. ദീർഘകാലം ബോംബെ അങ്കമാലി ഭദ്രാസനത്തിന്റെ അമരത്ത് വളരെ വളരെ ശ്രേഷ്ഠവും വളരെ അസൂയാമകവുമായ മരണം നിർവഹിച്ച ഒരു പരിശുദ്ധ പിതാവായിരുന്നു. നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ ബാക്കി കേരളത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെയും മലങ്കര സഭയ്ക്ക് നല്ല ഒരു പ്രചരണം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലും പ്രാർത്ഥനയിലും ദർശനത്തിലും അദ്ദേഹം ഒരു ഉന്നത കുടുംബത്തിൽ നിന്ന് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു പിതാവാണെന്നുള്ള കാര്യം ഒരുപക്ഷെ അദ്ദേഹവുമായിട്ട് അടുത്ത ആളുകൾക്കൊക്കെ അറിയാം. ആ ഒരാട്യത്വം അത് ആത്മീയ തലത്തിലാണെങ്കിലും എല്ലാ മേഖലയിലും ആ ഒരാട്യത്വം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ശ്രേഷ്ഠമായ മലങ്കര സഭയ്ക്ക് അവിസ്മരണീയ രണ്ട് പിതാക്കന്മാരെ കഴിഞ്ഞ ആഴ്ചകളും ഈ ആഴ്ചകളും അവർക്കും അവരുടെ പ്രാർത്ഥനയൊക്കെയും അനക്ഷരമായിട്ട് ഈ സഭയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സംശയമൊന്നുമില്ല. ആ പിതാക്കന്മാരെ നമ്മുടെ മധ്യസ്ഥയിൽ ഓർക്കുകയും നിരന്തരം അവരുടെ പ്രാർത്ഥന ഈ സഭയ്ക്ക് ഈ സഭയിലെ എല്ലാ വിശ്വാസികൾക്കും ആദ്യമോ പതിയും ആവർത്തിക്കും കാവലും കോട്ടയും ആവട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കുകയും ചെയ്യാം. ഇന്ന് തിരുവനന്തപുരത്തിനായിട്ട് പ്രത്യേകമാണ് നേതൃത്വം കൊടുക്കുന്നത് ഡോക്ടർ സുനിൽ ജോസാച്ചനാണ്. ഇങ്ങനെ വൈദിക സെമിനാറിൽ എന്റെ ജസ്റ്റ് ജൂനിയറായിട്ട് പഠിച്ച ഒരു വൈദികനാണ്. നമ്മുടെ അമേരിക്കയിലെ നോർത്ത് പദ്മാസനത്തില് വാഷിംഗ്ടൺ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിക്കുകയും കുറച്ച് മെമ്പേഴ്സ് മാത്രമുള്ള പള്ളിയിലെ ആളുകളെയൊക്കെ കൂട്ടി നിർത്തിക്കൊണ്ട് വളരെ മനോഹരമായ ഒരു പള്ളി പണിയുവാൻ തക്കവണ്ണം അച്ഛന് ഇടയായി. അച്ഛന്റെ സംഘടനാ പാഠവും കഴിവും ആരാധനയോടുള്ള ദൃഷ്ടിയൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അദ്ദേഹം അവിവാഹിതനായ ഒരു വൈദികനാണ്. എനിക്ക് തോന്നുന്നു അച്ഛൻ ആദ്യമായിട്ടാണ് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത്. പലപ്പോഴും അച്ഛനകത്ത് കയറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛനെ പട്ടിക് തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുക്കുകയും വളരെ നല്ല രീതിയിൽ തന്റെ ശുശ്രൂഷയൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് നമ്മുടെ മദ്രാസനത്തിന് ഡിട്രോയിക്ക് ഡോക്ടറുടെ വികാരിയായിട്ട് അദ്ദേഹം വളരെ ഉത്തരസമായ സേവനം അനുഷ്ഠിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി സ്നേഹാദരോടുകൂടി പ്രിയപ്പെട്ട ഡോക്ടർ സന്തോഷ് ജോഷിനെ ഈ സുഷ്ണമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിന് തൊട്ട് മുമ്പായിട്ട് അരമനയിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ചേർന്ന് ഗീതമാണ് ദോഷത്തിന് തിരുവനന്തപുരത്ത് ധ്യാനം നടത്തുന്നതായിരിക്കും.
പാഠപുസ്തകത്തിലെ 156-ാമത്തെ യേശുവേ നിൻപാദം കുമ്പിടുന്നേ. സ്വർഗീയ സൗഭാഗ്യങ്ങളൊക്കെ ഉടഞ്ഞ് ഭൂമിയിൽ മനുഷ്യനെ സ്നേഹിച്ച് മനുഷ്യന് വേണ്ടി ത്യാഗമായി ചേർന്ന ദൈവത്തിന്റെ നിസ്തുല സ്നേഹത്തെ നാം നോക്കാം. ദൈവത്തെ നിർത്തപ്പെട്ട പാഠപുസ്തകത്തിലെ 156-ാമത്തെ ഗീതം യേശുവേ നിൻപാദം കുമ്പിടുന്നേ.
Thank you. ചിന്ത കർത്താവ് പല സ്വർണങ്ങളുമായിട്ട് അത് പറയുന്നില്ല. ആരാമത്തെ നമ്മളെ കാണും കൊണ്ട് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളർന്നു വെച്ചിട്ടും. തുടർന്ന് സഹോദരന്റെ കണ്ണില് കരട എടുക്കുന്നതിന് ആ കാര്യത്തെ കുറിച്ചൊക്കെ കർത്താവ് അവിടെ പറയുന്നു. ഇത് നമുക്കാരി സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. ഇതേ കാര്യം തന്നെ ഇത് ലൂക്കോസിന്റെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ 37 മുതലുള്ള ഭാഗങ്ങളിലും കാണുന്നു. ഇതേ കാര്യം ഏകദേശം ഇതേ കാര്യം തന്നെയാണ് പാരിഞ്ഞ സ്ത്രീയെ കല്ലെറിയുവാനായിട്ട് വരുന്ന ആളുകളോട് തമ്പുരാൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളിൽ കുറ്റമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ. ഭാഗങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വയം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുവാനായിട്ടുള്ളതായ ഒരു ആഹ്വാനമാണ് കർത്താവ് അവിടെ നടത്തുന്നത്. ഈ ആഹ്വാനത്തിന്റെ മറ്റൊരു ഭാഗം, ഒരു ഫലം കാണുവാനായിട്ടാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ആന്തരികമായ ഒരു അനുഭവത്തിന്റെ അനുഭവമാണ് എങ്കിൽ, സ്വയം ശുദ്ധീകരണത്തിലുള്ള ഒരു അനുഭവമായിട്ട് കർത്താവ് അതിനെ കാണുന്നെങ്കിൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം ഉൾക്കാഴ്ച നൽകുന്ന ഒന്നാണ് എന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മളുടെ ഓരോ വർഷവും ഉള്ളതായ വേദവായന ഏതെങ്കിലും വായനയിലെ ഈ ഭാഗം, ഞാൻ അതിനെ പറഞ്ഞതായ ഭാഗം നമ്മൾ എല്ലാവരും കേൾക്കുന്നതാണ്. അതിനെക്കുറിച്ച് നാം ധാരാളം പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്, ധാരാളം പ്രാവശ്യം നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതായ ഈ ഭാഗത്തിൽ നിന്നെ കുറിച്ച് ഒരു വലിയ ഒരു അവബോധം, വലിയ ഒരു ഉൾക്കാഴ്ച ഈ അടുത്ത കാലത്ത് എനിക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയായി. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് ആവുന്നതായിരിക്കാം. എന്റെ ജീവിതത്തിൽ ഇതിനെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച വന്നത് ചില ചില വായനകളുടെ ഭാഗമായിട്ടാണ്. അടുത്ത കാലത്ത് മീഡിയയിൽ വന്നതായ ഒരു ലേഖനം ഉണ്ടായിരുന്നു. ആ ലേഖനം തൃശ്ശൂരിലുള്ളതായ ഒരു കോളേജിലെ പ്രൊഫസറുടെ ഒരു ചെറിയ ഡയറി കുറിപ്പാണ്. ആ സ്ത്രീ ആദ്യമായിട്ട് കോളേജിൽ പഠിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നോക്കുമ്പോൾ ഒരു കുട്ടി അലസനായിട്ട് ക്ലാസ്സിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. അതിനെ അവരതിനെ അധികമൊന്നും അവനെ ശ്രദ്ധിച്ചില്ല. പിന്നീടുള്ള ക്ലാസ്സുകളിലും അവനെ ശ്രദ്ധിച്ചു. അവന്റെ രീതി അത് തന്നെയായിരുന്നു. അവന്റെ മാർക്കുകൾ വന്നപ്പോൾ അതിലും കഷ്ടമായിരുന്നു. പരീക്ഷ എഴുതുപോയി നേരത്തെ പോകണം എന്നാഗ്രഹിച്ചുകൊണ്ട് പരീക്ഷ തുടങ്ങി അരമണിക്കൂറിനകം അവൻ പേപ്പർ ചാർജ് ചെയ്ത് ചെയ്യുവാനായിട്ട് നൂലാവശ്യപ്പെട്ടു. എന്നാൽ ഇത്ര അത് കൊടുത്തില്ല. അരമണിക്കൂർ മാത്രമേ ആയുള്ളൂ, ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇറച്ചിവിടുകയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ച് അവിടെ ഇരുത്തി. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ രക്ഷഭാവത്തോടെ ഇരുന്ന അവന് അവന്റെ മുഖഭാവം അവർക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുമായിരുന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞ് അവർ നൂലൊക്കെ കൊടുത്ത് ചാർജ് ചെയ്ത് അവൻ പുറത്തിറങ്ങിപ്പോയി. മാർക്ക് വന്നപ്പോൾ അതിന്റെ പ്രതിഫലനം അവന്റെ മാർക്കിൽ ഉത്തര കടലാസിൽ വ്യക്തമായിരുന്നു. അവനെ വിളിച്ചു, അവനോട് സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അവന്റെ കുടുംബ ചരിത്രം. അവന് അപ്പനും അമ്മയുമില്ല, രണ്ട് സഹോദരികൾ മാത്രമാണ് ഉള്ളത്. അപ്പൻ നേരത്തെ രോഗിയായി മരിച്ചുപോയി. തുടർന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ, സ്കൂൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ, അവന്റെ മാതാവ് മറ്റൊരു പുരുഷനുമായി ഇറങ്ങിപ്പോയി. അവരുടെ രണ്ട് അങ്ങന്മാരെയും ഇവനെയും ഒറ്റയ്ക്കാക്കിയിട്ട് വേറൊരു മനുഷ്യന്റെ കൂടെ ഇറങ്ങിപ്പോയി. എന്നാൽ അവർ വീണ്ടും തിരിച്ചു വന്ന് അവരുടെ വീട്ടിൽ പാർത്തു ഈ മക്കളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുകയും ചെയ്തു. ഇവൻ തന്റെ രണ്ട് സഹോദരികളെയും അനാഥാലയത്തിലാക്കിയിട്ട് ഇവൻ കടക്കുന്നതിൽ കിടന്ന് പഠിക്കുകയും സ്കൂളിൽ പോവുകയും ഒക്കെ ചെയ്ത് കോളേജ് തലം വരെ എത്തി. എന്നാൽ ഈ കാലത്തിനിടയ്ക്ക് വലിയ ഒരു മഴ പെയ്യുകയും അവരുടെ ഭവനം ഇടിഞ്ഞു വീണ് ആ മനുഷ്യനും അവളുടെ അമ്മയും അവിടെ കിടന്ന് മരിക്കുകയും ചെയ്തു എന്ന് പറയും. തുടർന്ന് ഉള്ളതായ ജീവിതകാലമാണ് അവന്റെ കോളേജിലുള്ളത്. പിന്നീട് ഒരു ദിവസം ചെരുപ്പ് വാങ്ങിക്കുവാനായി തൃശൂർ ടൗണിലുള്ളതായ ഒരു കടയിൽ ചെന്നപ്പോൾ അവിടെ ഇവൻ നിൽക്കുന്നത് കണ്ട് അവർക്ക് മനസ്സിലായി ഇവിടെ ജോലി ചെയ്യുന്നവനാണ് എന്ന്. കോളേജ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവൻ കടയിൽ പോയി ജോലി ചെയ്യും. അങ്ങനെ ഇരിക്കെ കുറെ നാൾ കഴിഞ്ഞ് ഗുരുവായൂർ അമ്പലത്തിൽ അവർ രാത്രിയിൽ വെളുപ്പിന് ദർശനത്തിന് ചെന്നപ്പോൾ അവിടെയും ഈ പയ്യനെ കാണുവാനായിട്ടുള്ളതാണ്. അവനോട് ചോദിച്ചു, നീ ഇപ്പോൾ ഇവിടെയാണ്? അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ രാത്രിയിൽ ഇവിടെ വന്ന് ജോലി ചെയ്യും, പകല് കോളേജിൽ വരും, അതിനുശേഷം തൃശൂർ ടൗണിലുള്ളതായ കടയിൽ ജോലി ചെയ്യും. എന്തിനാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവന്റെ ഞങ്ങൾക്ക് പഠിക്കുവാനായിട്ട് ആവശ്യമായിട്ടുള്ളതായ ധനം സമാഹരിക്കുകയാണ് എന്നത്. അവർ തമ്മിലുള്ളതായ ബന്ധം വിഘാതമായിട്ട് വർദ്ധിച്ചു. പിന്നീട് ഈ സ്ത്രീ ഇവനെ ഒരു മകനെ പോലെ കാണുകയൊക്കെ ഉണ്ടായി. അവസാനം ഒരു ദിവസം അവൻ അവരുടെ വീട്ടിൽ ചെന്ന് ഒരു ബൈക്കുമായിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് ഒരു ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ നിങ്ങളുടെ വിവാഹമാണ്, അതിന് ടീച്ചർ ഒരു അമ്മയെ പോലെ അവർക്ക് വേണ്ടിയിട്ട് വേണ്ടുന്നതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത് അവരെഴുതിയതായ ഒരു ലേഖനമാണ്, അനുഭവക്കുറിപ്പാണ്. ഇത്തരമുള്ളവരെ ആദ്യമേ ഈ പയ്യനെ കോളേജിൽ കാണുമ്പോൾ അവർക്കുണ്ടായതായ മനോഭാവം, അവർക്കുണ്ടായിരുന്നതായ പയ്യനെ കുറിച്ചുള്ളതായ വിലയിരുത്തലും കുറെ നാളുകൾക്ക് ശേഷം മാറുകയും അത് എത്രമാത്രം ആരാധനാപരമായ ഒരു തലത്തിലേക്ക് വളരുകയും ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മോരോരുത്തരും ഓർക്കേണ്ടതായ ഈ സംഭവം നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. പ്രഥമ നോട്ടത്തിൽ നാം പലരെയും കാണുവാനും വിലയിരുത്തുവാനും ശ്രമിക്കും, പക്ഷെ അവരുടെ ഉള്ള എന്താണ് എന്ന് നമുക്ക് അറിയുകയില്ല. നമ്മൾ മറ്റുള്ളവരെ വിധിക്കാറുണ്ട് പലപ്പോഴും. ഈ വിധി പലപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. ചിരിച്ചും കളിച്ചും നിന്നാലും അതും ഇളകിമറിയുന്ന സമുദ്രം പോലെ ആയിരിക്കും, എന്നാൽ ദൗദ്ര്യമായിരിക്കും ചിലരുടേത്. എന്നാൽ ചിലരുടേതാകട്ടെ, ചിരിച്ചും കളിച്ചും ഒക്കെ നിന്നാലും അതും കരിക്കട്ട പോലെ ആയിരിക്കും. നമുക്കറിയാം ഈ ഒരു സ്വഭാവം നമ്മുടെയൊക്കെ മുന്നില്ല, നമ്മുടെ ഉള്ളിലും നാം കാണുന്നവരുടെയൊക്കെ ഇടയിലുമുണ്ട്. അതുകൊണ്ട് പ്രഥമ ദൃഷ്ട്യ നാം എന്ത് കാണുന്നു എന്ന് വിചാരിച്ച് നാം മറ്റുള്ളവരെ വിധിക്കുവാനായിട്ട് ഇടയാകുന്നത്. നമ്മുടെ ചുറ്റും പല ഹോംലെസ്സൊക്കെ ആയിട്ടുള്ളതായ ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. അവരെ കാണുമ്പോൾ, അവർ കൈ നീട്ടുമ്പോൾ, കാറ് നിർത്തി അല്ലെങ്കിൽ ലൈറ്റിലെ റെഡ് ലൈറ്റിൽ നിൽക്കുമ്പോൾ നമ്മുടെ അടുക്കൽ വരുമ്പോൾ നാം ചിന്തിച്ചേക്കാം, എന്തുകൊണ്ട് അവർക്ക് ജോലി ചെയ്തുകൂടാ? അവർക്ക് ചില പ്രത്യേക അനുഭവങ്ങൾ പ്രത്യേക സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം അവർ പോകുന്നത്, നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ മുൻവിധി എന്നാൽ നേരെ തിരിച്ചാണ്, എന്തുകൊണ്ട് അവന് ജോലി ചെയ്ത് ജീവിച്ചുകൂടാ എന്നുള്ളതാണ് നമ്മുടെ മുൻവിധി. എന്നാൽ അവന്റെ ഉള്ളിൽ അവന്റെ ജീവിതത്തിന്റെ ഭാഗം, അവന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചിന്തിക്കുവാനായിട്ട് നാം ഏത് സാഹചര്യത്തിലാണ് അവൻ അവിടെ വന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കുവാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല. ഈ മറ്റൊരു കഥ വായിച്ചത് ഇപ്രകാരമാണ്. സ്കൂളിൽ ആദ്യമായി പഠിപ്പിക്കുമെന്ന ടീച്ചർ കുട്ടികളോട് എന്തോ എഴുതി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. ഒരു കുട്ടി അവൻ എഴുതിയതായ പേപ്പർ ഇടത് കൈകൊണ്ട് ടീച്ചറുടെ കയ്യിലേക്ക് നീട്ടി. അത് കണ്ടതായ ടീച്ചർ വളരെ അരിച്ചം കൊണ്ട് അവനോട് വളരെ വളരെ കയർത്ത് സംസാരിച്ചു, അവന് ധാരാളമായി വഴക്കു പറഞ്ഞു. ഇങ്ങനെയാണ് നിന്നെ ശീലിപ്പിച്ചത്, ധാരാളം നിന്നെ ശീലിപ്പിച്ചത്, ഇടതുകൾ കൊണ്ടാണ് ടീച്ചറുടെ കയ്യിൽ കൊടുക്കേണ്ടത്. തുടങ്ങിയതായ പ്രാർത്ഥനകൾ ധാരാളമായി വന്നു. ഈ പയ്യൻ കൊച്ചുകുട്ടിയാണ്, അവൻ തല കുനിച്ച് അവിടെ നിന്ന് വിങ്ങിപ്പോയി. കുറെ നിമിഷങ്ങൾക്ക് ശേഷം ടീച്ചറുടെ പ്രകാരം നിന്നു. അപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി, മിടുക്കിയായ പെൺകുട്ടി എഴുന്നേറ്റ് ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ അവന്റെ വലത് കൈ ഇല്ല. അപ്പോഴാണ് ആ ടീച്ചർ ആ കുഞ്ഞിന്റെ വലത് കൈ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. നാം ഓർക്കുക, നാം പല കാര്യങ്ങളും മനസ്സിലാക്കാതെ വിളിച്ചു പറയുമ്പോൾ ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഒരു കാര്യമുണ്ട്. നാം മറ്റുള്ളവരുടെ ഹൃദയത്തെയാണ് വേദനിപ്പിക്കുന്നത്, നാം മറ്റുള്ളവരുടെ ഹൃദയത്തെയാണ് മുറിവേൽപ്പിക്കുന്നത്. മുറിവേൽപ്പിക്കുന്നതായ തരത്തിലുള്ളതായ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മറ്റുള്ളവരെ നാം പറയുന്നതായ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മറ്റുള്ളവരുടെ ഹൃദയത്തിന്റെ ആഴമായ മുറിവുകൾ ഏൽപ്പിക്കപ്പെടുന്നു എന്നുള്ളതായ കാര്യം ഓർക്കുക. ഇതെല്ലാം നമുക്ക് വരുന്നത് മുൻവിധിയുടെ അല്ലെങ്കിൽ നമ്മുടെ ചില നിഗമനങ്ങളുടെ നാം മറ്റുള്ളവരെ വിധിക്കുന്നതിലൂടെ ഒക്കെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളതായ മുൻവിധിയോടും ഒക്കെയുള്ളതായ നമ്മുടെ പ്രതികരണം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മുൻവിധിയോടും പെട്ടെന്നും പ്രതികരിക്കാതെ മറ്റുള്ളവരെ മനസ്സിലാക്കി അനുകമ്പയോടെ അവരോട് ഇടപെടുമ്പോൾ അവരെ നാം നേടുകയാണ് എന്നുള്ളതായ കാര്യം ഓർക്കുക. ആദ്യമേ കണ്ടതായ ടീച്ചറും ആ സഹോദരനെ നേർവഴിയിൽ നടത്തുവാൻ തക്കവണ്ണം അവന് പാതയായി ഒരുക്കിക്കൊടുത്തു എന്നുള്ളത് നാം ഓർക്കുക. നാം ഓരോരുത്തരും നമ്മളുടെ ദയനീയമായ അനുകമ്പ നിർഭരമായ വാക്കുകളിലൂടെ മറ്റൊരു വലിയ സുവിശേഷ ധർമ്മമാണ് നടത്തുന്നത് എന്നുള്ളതായ കാര്യം ഓർക്കുക. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. അത് വലിയ ഘോരഘോരമായ പ്രസംഗങ്ങളിലൂടെ മാത്രമായിരിക്കണമെന്നില്ല, പ്രസാദമായ വലിയ പാണ്ഡിത്യമുള്ള ക്ലാസുകളിലൂടെ ആയിരിക്കണമെന്നില്ല. നമ്മളുടെ ചെറിയ ഒരു പ്രവൃത്തി, അനുകമ്പയുടെ ഉള്ളതാ ഒരു നോട്ടം, ഒരു വാക്ക്, ഒരു തലോടൽ, ഇവയൊക്കെ മനുഷ്യനെ മാറ്റിമറിച്ചേക്കാവുന്ന വലിയ വലിയ കാര്യങ്ങളായി ഏടുകളായി മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് മനുഷ്യരെ വിധിക്കുന്നതിന് അല്പം സമയമെടുക്കുക. അവനെ മനസ്സിലാക്കുവാൻ, അവരെ മനസ്സിലാക്കുവാൻ, അവരെ ശ്രദ്ധിക്കുവാൻ, അവർക്ക് വേണ്ടുന്നതായ കരുണ, അവർക്ക് വേണ്ടുന്നതായ അനുകമ്പ, അവർക്ക് വേണ്ടുന്നതായ സ്നേഹം, അവരോടുള്ളതായ കരുണ, ഇവയൊക്കെ ആദ്യമേ പ്രകടിപ്പിക്കുവാൻ നമ്മുടെ മനസ്സ് വെമ്പട്ടെ എന്ന് ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മുടെ ഇടയിൽ ഈ മുൻവിധി അല്ലെങ്കിൽ നാം മറ്റുള്ളവരെ വിധിക്കുമ്പോൾ അത് പ്രതിഫലിക്കുന്നത് നമ്മുടെ വാക്കിലൂടെയാണ്. ഈ വാക്കുകളെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിസ്തീയ ജീവിതത്തിൽ. എന്നാൽ നമ്മൾ ചിലരൊക്കെ ആഗ്രഹിക്കുന്നത് വളരെയധികം സംസാരിച്ചുകൊണ്ടിരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒരു നിമിഷം പോലും സംസാരിക്കാതിരിക്കുവാനായിട്ട് നമുക്കാർക്കും പലർക്കും കഴിയുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അല്പസമയം മൗനമായി ഇരിക്കുവാനായി ഇരിക്കുന്നത് വലിയ തീച്ചുളയിൽ അകപ്പെടുന്ന ഒരു സ്ഥിതിയാണ്. എന്നാൽ സൗമ്യതയോടെ സംസാരിക്കുവാനും വളരെ കുറച്ച് സംസാരിക്കുവാനും പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ വാചാലത പലപ്പോഴും അഴുതി കിടക്കാറില്ല, നമ്മുടെ വാചാലത മൂലം മറ്റുള്ളവർക്ക് മുറി നൽകാറില്ല, നമ്മുടെ വാചാലത പല അബദ്ധങ്ങളിലേക്കും നിന്നെ ഒന്നും വ്യാപിക്കാറില്ല. ഈ കാര്യം നാം ഓർക്കേണ്ടതാണ്. നമ്മളുടെ സംസാരങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നു എന്നുള്ളത് നമുക്കറിയാമല്ല, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നമ്മളെ അലക്കുന്നത് കൊണ്ടായിരിക്കണം നാം നമ്മുടെ പ്രയാസങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത്. നമ്മളെ ഉപദ്രവിച്ചിട്ടുള്ള നമ്മുടെ വിശേഷിച്ചിട്ടുള്ള ആരെ കുറിച്ചെങ്കിലും വേറൊരാളോട് ഒരു കുറ്റം പറയുമ്പോൾ, അവരുടെ കുറ്റം പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ ആശ്വാസം ലഭിച്ചേക്കില്ല. എന്നാൽ ഓർക്കുക, ആത്യന്തികമായിട്ട് നമുക്ക് അവിടെ ആശ്വാസം ലഭിക്കുന്നില്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആദിയും നമ്മുടെ വേദനയും കൂടുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം. നാം ഒരാളെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്ന ആൾ ഏത് തരത്തിലാണ് അത് എടുക്കുന്നതെന്ന് നമുക്കറിയുവാൻ സാധിക്കുകയില്ല. കേൾക്കുന്നവൻ നാം ആരെ കുറിച്ചാണ് പറയുന്നത്, അവരുടെ അടുക്കൽ തീർച്ചയായിട്ടും വിശ്വാസമുള്ളവരൊക്കെ പറയും. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് നാം ആരെ കുറിച്ച് പറഞ്ഞു, ആ വ്യക്തിക്ക് നാം ആരിൽ നിന്ന് മുറിവേറ്റോ, ആ വ്യക്തിക്ക് നമ്മോട് കൂടുതൽ ശത്രുതയും വൈരാഗ്യവുമാണ് ഉണ്ടാവുക എന്നുള്ളത് നാം ഓർക്കുക. ഇത് നമ്മൾ കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിക്കും. പ്രത്യേകിച്ചും അടുത്ത ബന്ധമുള്ളവരും ഒന്നിച്ച് താമസിക്കുന്നവരും അങ്ങനെയുള്ളതായ ആളുകളുമായിട്ട് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്ന സ്വർഗത്തിനുള്ളതായ ദൈവത്തോട് സംസാരിക്കട്ടെ. കുംഭസാരത്തിലല്ലാതെ മറ്റുള്ളവരെ കുറിച്ചുള്ളതായ പ്രയാസങ്ങൾ ദൈവസന്നിധിയിലേക്ക് പകരുന്നത് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ളതായ ഒരു സ്പിരിച്വൽ ഫാദറിന്റെ അടുക്കലല്ലാതെ, സ്പിരിച്വൽ ആയിട്ടുള്ളതായ ഒരു ഗുരുവിന്റെ അടുക്കലല്ലാതെ, അതാണോ പെണ്ണോ അല്ലാതെ മറ്റാരുടെയും അടുക്കൽ സംസാരിക്കുവാനായിട്ട് ഇടയാകാതിരിക്കട്ടെ. നമ്മുടെ വാക്കുകൾ കേൾക്കുവാനായിട്ട് ഇടയാകരുത്. അതുമൂലം നാം കൂടുതൽ കഷ്ടതയും പ്രയാസവും നേരിടുവാനായിട്ട് ഇടയാകരുത്. അതുകൊണ്ട് പിതാക്കന്മാർ വളരെ കുറച്ച് മാത്രം സംസാരിക്കുക, കൂടുതൽ ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യുക എന്നാണ് പിതാക്കന്മാർ നമ്മെ ഓർപ്പിക്കുന്നത്. ഞാനൊരു യോഗിയോടൊപ്പമാണ് എന്റെ യൗവനകാലം ചെലവഴിച്ചത്. പത്തേം പത്രാസനത്തിന്റെ മുൻമത്ര പോലത്തെ ആയിരുന്നു ആദ്യസ്മരണീയർത്ഥനായ അധ്യയനീയ യുവർജിസ്മാർ യുവാനിയർ തിരുമേനിയോടൊപ്പം. ആശ്രമത്തിന് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് കുറച്ച് സംസാരിക്കുക, പച്ച കുറച്ച് സംസാരിക്കുക, സൗമ്യമായി സംസാരിക്കുക എന്നതാണ്. അദ്ദേഹം വളരെ സൗമ്യമായിട്ട് മാത്രമേ സംസാരിക്കാറുള്ളായിരുന്നു. വളരെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ ഞങ്ങളോട് സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം കാണിക്കുന്നതായ, അദ്ദേഹം കാണിച്ചു തരുന്നതായ പ്രവർത്തനങ്ങളെ, ഞങ്ങള് കാണിക്കുന്നതായ ജീവിത രീതി ഞങ്ങളെ വളരെയധികം ആകർഷിക്കുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന്റെ വാക്കുകളല്ല, അദ്ദേഹത്തിന്റെ ജീവിത രീതിയാണ് മറ്റുള്ളവരെ ആകർഷിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ചതായ, അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചതായ വലിയൊരു പാഠം. അദ്ദേഹം വളരെ പ്രായോഗികമായിട്ട് ഇത് ഈ ഒരു തത്വം ജീവിതത്തിൽ ഉടനീളം നിലനിർത്തിയിരുന്നു. സ്ത്രീകളായ ആളുകൾക്ക്, കേൾക്കുന്നവർക്ക് എത്രമാത്രം അറിയാമെന്ന് അറിയുകയില്ല. പുരുഷന്മാരോ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഭദ്രാസനത്തിന്റെ ഒക്കെ ഭരണകാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കറിയാം. ഭദ്രാസന പ്രതിയോഗങ്ങളൊക്കെ കൂടുമ്പോൾ ഭദ്രാസനത്തിലും വളരെയധികം ആരവങ്ങൾ ഉണ്ടാകാറില്ല, ഉറക്കമുള്ളതായ സംസാരങ്ങൾ ഉണ്ടാകാറില്ല. എന്നാൽ കോട്ടയം ഭദ്രാസനത്തിന്റെ പ്രതിയോഗം നടക്കുമ്പോൾ അവിടെ യാതൊരു ശബ്ദവും കാണുകയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അത് നയിക്കുന്നതായ തിരുമേനി വളരെ സൗമ്യമായിട്ട് മാത്രം സംസാരിക്കാറുണ്ട്. മറ്റുള്ളവർക്ക് കേൾക്കുവാനും പ്രയാസമാണ്, പറയുന്നിരിക്കുന്നവർക്ക് കേൾക്കുവാൻ പോലും പ്രയാസമാണ്. അതുപോലെയാണ് സംസാരിക്കുക. കഥകഥകഥാമൊക്കെ ചിരിക്കാറില്ല. ഒരു ചെറിയ പുഞ്ചിരി എന്തെങ്കിലും ആവശ്യകാര്യം തമാശ വല്ലതും പറയുകയോ സ്വയം തമാശ പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ സൗമ്യമായ ഒരു പുഞ്ചിരി അല്ലാതെ ആ മുഖത്ത് നിന്ന് കാണുവാറില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്നതായ ആളുകളും ആ ഒരു ലെവലിൽ കൂടെയുള്ള ഒറ്റയിൽ സംസാരിക്കാറില്ല. വളരെ സൗമ്യമായി, വളരെ ചിട്ടയോടുകൂടെ പ്രതിരാജത്തിന്റെ പ്രതിയോഗമൊക്കെ അവസാനിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ കാലശേഷം നടന്നതായ ഒന്നരണ്ട പ്രതിയോഗങ്ങളെല്ലാം ബന്ധിപ്പിക്കുവാനായിട്ട് അവിടെ നിന്നപ്പോൾ ഇത് ഏത് സ്ഥലമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് പ്രയാസമായി. കാരണം അതിന് മുമ്പുള്ളതായ, ഒരു വർഷം മുമ്പുള്ളതായ പ്രതിയോഗമല്ല ഇന്ന് നടന്നതായ പ്രതിയോഗം. അവിടെ ആരവമായി, ആക്രാശമായി, അട്ടഹാസമായി, ചിരികളായി ഇങ്ങനെ പോയി. കാരണം അവിടെ നിയന്ത്രിക്കുന്നവർക്ക് അതിനുള്ളതായ അതിനില്ലാതെ പോയി നാം മനസ്സിലാക്കേണ്ടതായ വലിയൊരു കാര്യം സൗമ്യമായ ഭാഷ കുറച്ച് മാത്രം സംസാരിക്കുക ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഇടയാണ്. നമ്മുടെ ജീവിതത്തിൽ മാനസികമായ പ്രയാസങ്ങൾ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. വളരെ കുറച്ച് സംസാരിക്കുക, സൗമ്യമായി സംസാരിക്കുക, വാക്കുകൾ വിൽക്കാതിരിക്കുക. വാക്കുകൾ സ്വാന്തനത്തിനും ദൈവീകരണത്തിനുമായിരിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ കുറിച്ച് നാം എപ്പോഴും ഓർമ്മയുള്ളവരായിരിക്കട്ടെ. മൂന്നാമതായിട്ട് ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിക്കുക. പൗരസ്ത്യ സഭയിലെ ഒരു പിതാവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ ആരെങ്കിലും ആരുടെയെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കുക മാത്രം ചെയ്യുക. അങ്ങനെ തന്നെയെന്നോ അല്ല എന്നോ നിങ്ങൾ പറയരുത്. മറിച്ച് നീ എങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ കൊള്ളാം, നിനക്ക് നല്ലത് എന്ന് മാത്രം പറയുക. മറ്റൊരു പിതാവ് പറഞ്ഞു, ഞാൻ 12 വർഷമായി എന്റെ വായിൽ ഒരു കല്ലിട്ടുകൊണ്ട് നടക്കുകയാണ്. കാരണം കൂടുതൽ സംസാരിക്കാതിരിക്കുവാനായില്ല. ഓർക്കുക, നമ്മുടെ വാക്കുകൾ നമ്മൾ മറ്റാരെ കുറിച്ചെങ്കിലും നമ്മളോട് പറഞ്ഞില്ല എങ്കിൽ പോലും നാം പറഞ്ഞില്ല എങ്കിൽ പോലും നമ്മളോട് മറ്റു പലരുടെയും കുറ്റങ്ങൾ പറയാറില്ല. പ്രത്യേകിച്ചും അമേരിക്കയിലുള്ളതായ നമ്മുടെ ആളുകളുടെ ഇടയിൽ ഫോൺ ഫ്രീ ആയതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കുവാനായിട്ട് സാധിക്കും. പല സംസാരങ്ങളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളുമായിരിക്കും നമ്മളോട് പറയുക. നാം പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മോട് പറയുന്നത് അതായിരിക്കും. ഇപ്പൊ നമ്മൾ പറയും, ഉദാഹരണത്തിന്, ചാക്കോച്ചൻ എന്നും താമസിച്ച പള്ളിയിൽ വരുന്നത് എന്ന് കേട്ട പറഞ്ഞ ആള് പറഞ്ഞു. എന്നാൽ കേൾക്കുന്ന ആൾ പറയും, ഈ ചാക്കോച്ചനോട് എന്ന് പറയും, ഇന്ന ആള് പറഞ്ഞു നീ എന്നും താമസിച്ചേ വരച്ചോളൂ. വേറെ തിരിച്ചും പറയുവാനായിട്ട് ഇടയാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർ വിൽക്കുവാനായിട്ട് ഇടയാണ്. നമ്മുടെ വാക്കുകൾ മൂലം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സംഭരങ്ങൾ ഉണ്ടാകുവാൻ, മറ്റുള്ളവരുടെ ഹൃദയത്തെ മുറിക്കുവാൻ തക്കവണ്ണം ഇടയാകരുത്. നമ്മുടെ വാക്കുകൾ സൗമ്യമായിരിക്കട്ടെ. നാം വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നവരായിരിക്കട്ടെ. മറ്റുള്ളവരെ മുൻവിധിയോടെ കാണുവാനായിട്ട് ഇടയാകാതിരിക്കട്ടെ. മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ ബലഹീനതകളെ അറിഞ്ഞ് അവരെ ശക്തിപ്പെടുത്തുവാൻ, അവരെ ദൈവീകരിക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുവെങ്കിലെ സജിപ്പിക്കുവാൻ തക്കവണ്ണം, അവരെ മാറ്റുവാൻ തക്കവണ്ണം, അവരുടെ ഹൃദയത്തിൽ ശക്തി നൽകുവാൻ തക്കവണ്ണം. യെശയ്യാ പ്രവാചകൻ 50:4 വാക്യത്തിൽ ഓർപ്പിക്കുന്നത് പോലെ തളർന്നിരിക്കുന്നവരെ വാക്കുകൾ കൊണ്ട് കാണേണ്ടതെന്ന് എനിക്ക് ശിഷ്യന്മാരുടെ മാവ് തന്നിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം, ആശ്വാസത്തിന്റെ വാക്കുകൾ നൽകുവാൻ തക്കവണ്ണം ദൈവ തമ്പുരാൻ എന്നെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മറ്റുള്ളവരെ വിധിക്കാതെ നാം മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും അവരുടെ ഇല്ലായ്മകളെ മനസ്സിലാക്കി അവരോട് സഹതപിക്കുവാനും തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെയും അതുപോലെ തന്നെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലെയും നമ്മുടെ കർത്താവിന്റെ മലയോര പ്രസംഗം അല്ലെങ്കിൽ സർമൺ ഓൺ ദ മൗണ്ട് എന്ന പ്രസിദ്ധമായ സംഭവത്തിൽ നിന്നും അടർത്തിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം, നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത്. ആ ഒരു ചിന്ത പ്രത്യേകിച്ച് ഇന്നത്തെ റെലവന്റായിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള ലിറ്ററേച്ചറിൽ കൂടിയൊക്കെ ചില നമ്മളെ ബോധ്യപ്പെടുത്തിക്കുന്നു. ഒരുപക്ഷെ കള്ളുപിടിക്കുന്നതും കൊലപാതകം നടത്തുന്നതും മോഷ്ടിക്കുന്നതും ഒക്കെയാണ് ഏറ്റവും വലിയ പാപം എന്ന് ചിന്തിക്കുകയും മറ്റുള്ളവരുടെ വിധിക്കുന്നതും കുറ്റം പറയുന്നതൊന്നും വലിയ പാപമല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട്. ഒരുപക്ഷെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുന്നത് പോലും പലപ്പോഴും നമ്മളൊക്കെ മറ്റുള്ളവരെ വിധിക്കാനാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ വിധിക്കുന്ന സ്ഥലമായിട്ട് വിധിക്കരുതെന്ന് പറഞ്ഞ നാഥന്റെ കൂട്ടായ്മയിൽ പോലും നടക്കുന്നു എന്നുള്ള ഒരു ദുഃഖ സത്യം പ്രിയപ്പെട്ട അച്ഛന് നമ്മുടെ സംഭവങ്ങളിൽ കൂടി നമ്മളെ വെളിവാക്കപ്പെടുകയുണ്ടായി. വളരെ സാരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ സ്വന്തം കണ്ണ് സ്വന്തം മുഖത്തിരിക്കാതെ മറ്റുള്ളവരുടെ ശരീരങ്ങളിലേക്കും മനസ്സുകളിലേക്കും പതിപ്പിക്കുന്നു എന്നുള്ളതാണ്. അച്ഛൻ വിധിയുടെ രണ്ട് തരങ്ങളെ പറ്റിയും വ്യക്തമായിട്ട് പറഞ്ഞു. ആദ്യത്തെ വിധി ഹൃദയത്തിൽ രൂപപ്പെട്ടു വരുന്നു, രണ്ടാമത്തെ വിധി ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നത് അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. അധരങ്ങളെ നിയന്ത്രിക്കാനൊക്കെ അച്ഛൻ താമസിച്ച അല്ലെങ്കിൽ അച്ഛന് ആത്മീയ ജീവിതത്തിന് കളരി നടത്തിയ യുവാന സിനിമയുടെ നേതൃത്വത്തിലുള്ള ആക്രമത്തിൽ നിന്ന് ലഭിച്ച അവിടെ നിന്നൊഴുകുന്ന ആ നിശബ്ദതയുടെ സൗരഭ്യമൊക്കെ നല്ല മനോഹരമായ രീതിയിൽ അച്ഛനെ പങ്കുവയ്ക്കുകയും ചെയ്തു. നമ്മുടെ ഏറ്റ വ്യക്തി ജീവിതത്തിൽ ഈ കേട്ട കാര്യങ്ങളൊക്കെ ഉപയോഗപ്രദമാകട്ടെ. നമ്മൾ പലതിനെയും തിന്മകളെന്ന് കണ്ട് സ്വയം അതിലൊന്നും പെടാതെ അഭിമാനിക്കുമ്പോൾ അതിലും വലിയ ശിക്ഷയ്ക്ക് നിദാനമാക്കുന്ന പാപമാണ് മറ്റുള്ളവരെ കണ്ണുകൊണ്ടും അഭിനങ്ങൾ കൊണ്ടും വിധിക്കുന്നത് എന്നുള്ള ഒരു ഭാരമേറിയ ചിന്ത, ഒരു താക്കീത് പോലെ അനുനിമിഷം നമ്മളിൽ ഉറക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ ധന്യമാർന്ന ഒരു ചിന്ത പകർന്നുവെന്ന പ്രിയപ്പെട്ട സന്തോഷ ജോഷത്തിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്നും ഈ ശുശ്രൂഷയിൽ ഇതുപോലെയുള്ള നല്ല ചിന്തകൾ പകർന്നു തരണമേ എന്ന് പ്രത്യേകമായിട്ട് അച്ഛനോട് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ ശുശ്രൂഷയ്ക്കും വേണ്ടി ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് സ്വമ്പായിട്ട് സുവിശേഷ ജീവിതത്തിൽ നിന്ന് ദൈവസ്ഥാനത്തിന്റെ ജീവിതം സമർപ്പിക്കും. അതിനുശേഷം ആരെന്തെങ്കിലും പേരുകളുണ്ടെങ്കിൽ അവയെ ഓർക്കുകയും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നു.
സുവിശേഷ ഗീതങ്ങളിലെ അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന മറപ്രേമിന്റെ ഗോവൂസയിൽ നിന്നും കർത്താവേ ദുർമത്സരമിങ് കേസീടാത്തതുമെപ്പോഴും തിന്മയിൽ ചങ്ക കലർന്നതുമാം നിർമ്മല ചേത്തം നൽകണമേ അന്യായത്തിൽ നിന്നെ Thank you.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിലേക്ക് നമ്മുടെ തലകളെ മണക്കാം. പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നവരെ പ്രാർത്ഥിക്കാം. ദിനംതോറും നമ്മൾ പ്രാർത്ഥിക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കാം. ബ്രെയിൻ സർജറി കഴിഞ്ഞ് ട്രീറ്റ്മെന്റിലാണ്. പ്രത്യേകിച്ച് രൂപേന് വേണ്ടി പ്രാർത്ഥിക്കാം. അശ്വിന് വേണ്ടി പ്രാർത്ഥിക്കാം. സൂസൻ അലക്സാണ്ടറിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിലും പരിചയത്തിൽപ്പെട്ട എല്ലാ രോഗികളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഞാൻ യഹോവയെപ്പോഴും എന്റെ വലത്തുഭാഗത്ത് വച്ചിരിക്കുന്നു. അവനെന്റെ വലഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല എന്ന് ദാവീദിനോട് ചേർന്ന് ദൈവസന്നിധിയിൽ ദൈവത്തെ നമുക്ക് ദൈവാശ്രയ ബോധത്തിൽ ഈ സമയത്ത് നമ്മുടെ തലകളെ വണക്കാം. ഞങ്ങളെ അതിഥിയുമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് തമ്പുരാനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് തിരുവചനത്തിലൂടെ ലഭിച്ചതായ എല്ലാ കൃപകളെയും നന്മകളെയും ഓർക്കുന്നു. ഒരു ദിനക്കാലം കൂടെ അല്പസമയം വേറിട്ട് ചിന്തിക്കുവാനും കർത്താവെ നിന്നിൽ നിന്ന് കേൾപ്പാനും പഠിപ്പാനും ഒക്കെ നൽകിയ നല്ല അവസരത്തിനായിട്ട് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ വേർതിരിക്കുന്ന ദിവസങ്ങളൊക്കെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിനും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനുമൊക്കെ നിദാനമായി അവിടെ തീർക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ വന്നു പോകുന്ന കുറവുകളെയും ബലഹീനതകളെയും ദൈവമേ കണ്ടെത്തുവാനും തിരുത്തുവാനും അവിടുന്ന് ഓർക്കാതെ ഞങ്ങളോട് ക്ഷമിക്കുവാനും അവിടുന്ന് സന്നദ്ധിയാക്കണമേ. ഞങ്ങൾ കേട്ടതായ തിരുവചനത്തെ വീണ്ടും അടിയങ്ങൾ ധ്യാനിക്കുന്നു. വിധിക്കരുത്, എന്നാൽ നീയും വിധിക്കപ്പെടുകയില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങളുടെ വാക്കുകളിലും ഞങ്ങളുടെ ചിന്തകളിലുമൊക്കെ മറ്റുള്ളവരെ വിധിക്കുന്നവരായി തീരാതെ അവരുടെ നല്ല വശങ്ങൾ കണ്ടെത്തുവാനും അത് പ്രോത്സാഹിപ്പിക്കുവാനും നന്മയിലേക്ക് അവരെ നയിക്കുവാനും തക്കവണ്ണമുള്ളതായ ആർജവത്വം ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നിന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുവാനും ദൈവമേ അങ്ങയെ പാടി മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ഞങ്ങൾക്കൊരിക്കൽ കൂടെ അവിടുന്ന് ഇടയാക്കിയല്ലോ. അവിടുത്തെ കൃപകളെയും നന്മകളെയും അടിയങ്ങൾ ഓർക്കുന്നു. ദിനംതോറും ഞങ്ങളെ നയിക്കുന്ന അവിടുത്തെ മഹാകരുണയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറമായി ശ്രേഷ്ഠമായിട്ട് അടിയങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, നന്ദിയോടെ തിരുനാമത്തെ അടിയങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈ കൂടിവരവ് കർത്താവെ അനുഗ്രഹത്തിനാക്കി അവിടെ തീർക്കണമേ. തിരുവചനം ഞങ്ങളോട് സംസാരിച്ച കർത്തൃദാസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ കൃപകളാൽ നന്മകളാൽ നിറയ്ക്കണമേ. കർത്താവെ തുടർന്നുള്ളതായ ആഴ്ചകളിലൊക്കെ അനുഗ്രഹരമായ തിരുവചനങ്ങളെ നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് ദാസിനെ ഉയർത്തണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മ അഭംഗുരമായി തുടരുവാൻ തക്കവണ്ണം അവിടുത്തെ സാന്നിധ്യം ഇതിനോട് കൂടെ ഇരിക്കണമേ. ഇതിനെ നയിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാവരെയും വാഴ്ത്തണമേ. ഇതിനെ നയിക്കുന്ന തിരുമേനിയെയും എല്ലാ വൈദിക ശ്രേഷ്ഠരെയും എല്ലാ വിശ്വാസ സമൂഹത്തെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. കൂടുതൽ അനുഗ്രഹരമായി ജീവിതത്തിൽ കർത്താവെ കൂടുതൽ നന്മയിലും വിശുദ്ധിയിലും വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയോടും സഹായിക്കണം. പ്രത്യേകം ഞങ്ങളുടെ രോഗികളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, തിരുമനസ്സാകുന്ന പ്രകാരം നിന്റെ മക്കളോട് അവിടുന്ന് കരുണ തോന്നണം. അവരുടെ മരുന്നുകളിലും അവരുടെ പരിശോധനകളിലും അവിടുത്തെ ദിവ്യ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. സൗഖ്യത്തോടെ കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുവാനും ശിഷ്ടകാലം നിനക്കുള്ളവരായി ജീവിക്കാനും അവരെ സഹായിക്കണമേ. അവരുടെ വേദനകൾക്ക് അവിടുന്ന് ആശ്വാസത്തെ നൽകണമേ. നിങ്ങളുടെ മാനസിക നിലയെ അവിടെ താങ്ങണമേ. നിങ്ങളുടെ വലിയ പ്രത്യാശയിലേക്ക് വരികയർത്തണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും തമ്പുരാനെ തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. സക്കായുടെ ഭവനത്തിൽ അതിന് സമാധാനാശംസ നൽകുകയും നിന്റെ രക്ഷയെ പ്രഖ്യാപിക്കുകയും ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളിലെല്ലാം തിരുസാന്നിധ്യം സമാധാനമായി സന്തോഷമായി ദൈവിക പ്രത്യാശയായി ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ ആവശ്യഭാരങ്ങളിലൊക്കെ തിരുസാന്നിധ്യം ദർശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിരാശയുടെ അനുഭവത്തിൽ നിന്നൊക്കെ മാറി നിങ്ങളുടെ പ്രത്യാശയിലും ശക്തിയിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടമ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമില്ലാത്തവർ, മദ്യപാനം മൂലം വലയുന്നവർ, മക്കളെ കൊണ്ട് ഭാരം അനുഭവിക്കുന്നവർ, മാതാപിതാക്കളെ ഓർത്ത് പ്രയാസപ്പെടുന്നവർ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരവരുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കൃപകളും നന്മകളും അവിടുന്ന് പ്രദാനം ചെയ്യണം. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട പ്രയാസത്തിലും ഭാരത്തിലുമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ലോകമൊക്കെയിലും നടക്കുന്ന യുദ്ധങ്ങളിലും മറ്റ് പ്രതിസന്ധികളിലും വലയുന്ന എല്ലാവരെയും തമ്പുരാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കാവശ്യമായ നന്മകളെയും പ്രഭുകളെയും അവിടെ നിന്ന് ചെയ്യണം. അനാഥരെയും വിധവകളെയും ഓർക്കുന്നു. പഠിക്കുന്ന വേദങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അനുഗ്രഹരമായി ജീവിപ്പാനവരെയൊക്കെ സഹായിക്കണം. പഠിക്കാനുള്ളതായ ബുദ്ധിയും ജ്ഞാനവും അവിടെ നൽകണം. നിന്നുള്ള ഭക്തിയിലും ഭയത്തിലും വളരുവാൻ സംഗതിയാക്കണം. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. സ്വർഗീയ ഭവനങ്ങളിൽ ആശ്വാസം കണ്ടെത്തുവാനിടയാക്കണം. സഭയുടെ പ്രവർത്തനങ്ങളെയും വാഴ്ത്തണമേ. ഇനി കൂടി വരുവോളം അവിടുത്തെ വലിയ വിസ്താരമേറെ ചിറകടിയിൽ അടിയങ്ങൾ ഓരോരുത്തരും സംരക്ഷിതരായി ജീവിപ്പാൻ സംഗതിയാക്കണമേ. ഞങ്ങളോരും നിനക്കതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നുവന്നാളും സ്ത്രീയും സ്വാതന്ത്ര്യവും സമർപ്പിക്കുവാനായിട്ട് തന്നെ
പറഞ്ഞു പറയുകയെ നിനക്ക് സമാധാനം ദൈവത്തിന്റെ സ്നേഹ ഏകജാതനായ പുത്രൻ ഇമ്രാന്റെ കൃപയും പരിശുദ്ധ സംബന്ധം ആവാസു ആ വേദയുടെ മേലും നമ്മൾ കേട്ട വചനത്തിന്മേലും വചന സംസാരിച്ച അവരുടെ അഭിഷിക്തന്റെ മേലും ഈ കൂട്ടായ്മയിൽ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഓർത്ത് പാർച്ച എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും ഒന്ന് ഉന്നയിക്കുമാറാകട്ടെ.
ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ശ്രദ്ധേയമായ ഒരു ചിന്ത പ്രകടനമാണ് നമ്മൾ ധന്യമാക്കിയ എന്റെ പ്രിയ സ്നേഹിതനായിരിക്കുന്ന സന്തോഷത്തിനുള്ള നന്ദി സ്നേഹം വീണ്ടും അറിയിക്കുന്നു. പരമനയിലെ സന്തോഷത്തിന്റെ നേതൃത്വത്തിന് നന്ദിയിലെ കോശത്തിന് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പരാതിയായ വൈദിക ശ്രേഷ്ഠരും വിശ്വാസികളുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. ദൈവം ഏവരെയും വാഴ്ച അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.